മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായം. അങ്ങനെ നമ്മൾ വളരെ ദീർഘമായ ഒരു യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. നമ്മുടെ സുവിശേഷ പഠനത്തിൻ്റെ ആദ്യത്തെ പഠനം മത്തായിയുടെ സുവിശേഷമായിരുന്നു. അത് നമ്മൾ 28-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ എത്തുകയാണ്. ഇപ്പം ദൈവം നയിച്ച വഴികളെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഈ ആഴ്ചയുടെ 1-ാം ദിവസം ഒരു പുതിയ യുഗത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഒരു പുതിയ യുഗം ഇവിടെ ആരംഭിക്കുകയാണ്. വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. അപ്പൊ സ്ത്രീകള് മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. ഇവരെന്തിനായിരിക്കും വന്നത്? ഈശോ ഉയർത്തൊന്ന് നോക്കാൻ വന്നാണോ? അല്ല, ഇവർ വന്നത് യേശുവിനെ അനോയിന്റ് ചെയ്യാൻ വന്നതാണ്. യേശുവിന്റെ ശരീരത്തെ സുഗന്ധലേപനം നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവര് വരുന്നത് യേശുവിന്റെ ശരീരത്തെ സുഗന്ധലേപനം ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ കാണുന്നത് ഒരു ദൂതനെയാണ്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെ ഇല്ല, താൻ അരളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട്, അവൻ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ശ്രദ്ധിച്ച, ഈ സ്ത്രീകള് അപ്പസ്തോലന്മാരോട് സുവിശേഷം പറയാൻ പോകുന്ന അപ്പസ്തോലന്മാരായിട്ട് മാറുകയാണ്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലരായിട്ട് മാറുകയാണ് അല്ലേ? അയക്കപ്പെട്ടവരുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാരുടെ മേളിൽ സവിശേഷമായ ഒരു അംഗീകാരം ദൈവർക്ക് കൊടുക്കുകയാണ് ഇവിടെ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ചെന്നിട്ട് അപ്പസ്തോലന്മാരോട് പറയുക അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുക. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്നവരെ അഭിവാദനം ചെയ്തു. അവര് ഭയത്തോടും സന്തോഷത്തോടും കൂടെ ഓടിപ്പോകുന്ന സമയത്ത് കർത്താവ് എതിരെ വരിക. എതിരെ വന്നിട്ട് പറയുകയാണ്, അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പൊ യേശു അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ വെച്ച് അവർ എന്നെ കാണുമെന്നും പറയുക. നിങ്ങളൊന്ന് ഓർത്തേ, ആരെ കുറിച്ചായി പറയുന്നത്? സഹോദരന്മാരെന്ന്, അപ്പസ്തോലന്മാരെ കുറിച്ചാണ്. ഈ അപ്പസ്തോലന്മാര് തൊട്ടു മുമ്പ്, ഒരു ദിവസം മുമ്പ്, രണ്ടു ദിവസം മുമ്പ് എന്താ ചെയ്തവര്? എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. പക്ഷെ ഈശോയ്ക്ക് പരാതി വല്ലതും ഉണ്ടോ? ഒരു പരാതിയില്ല, പരിഭവമില്ല, കുറ്റപ്പെടുത്തലില്ല. കർത്താവ് പറയാണ്, എൻ്റെ സഹോദരന്മാരോട് അവർ എന്നെ ഗലീലയിൽ വെച്ച് കാണുമെന്ന് പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്നവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അപ്പൊ ഈ പട്ടാളക്കാരുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടി ദേശാധിപതിയുടെ അടുത്ത് ശുപാർശ ചെയ്തോളാം. ആര്? പ്രധാന പുരോഹിതന്മാർ. നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയി. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. അത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. ഇനി അവസാനത്തെ വാക്യങ്ങള്, 16 മുതല്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. ഇത് സ്വർഗാരോഹണത്തിന്റെ മലയാണ്, ഏത് മലയാണെന്നുള്ള സൂചനയില്ല. അപ്പോൾ ഗലീലയിലെ ഒരു മലയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഗലീലയിലേക്ക് പോകുന്നത്? ഗലീലയിലാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഗലീലയിൽ ഈശോ അവസാനിപ്പിക്കുകയാണ്, ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. പണ്ട് ദൈവമായി യേശുവിനെ അവർ ആരാധിച്ചു. ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, യേശുവിനെ അവർ ദൈവമായി ആരാധിച്ചു. യേശുവിനെ ദൈവമായി അവർ മനസ്സിലാക്കി, ദൈവപുത്രനായി ദൈവമായി മനസ്സിലാക്കി ഉത്ഥാനത്തിന് ശേഷം. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലുള്ള എല്ലാ അധികാരവും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ആർക്കാണ്? ഉത്ഥിതനായ യേശുവിനാണ്. മൂന്നാമത്തേത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും സുവിശേഷം പറയുക എന്ന് മാത്രമല്ല, ശിഷ്യപ്പെടുത്തണം. ശിഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ശിഷ്യന്മാരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞു തന്നതുപോലെ ജീവിക്കാൻ പഠിപ്പിക്കുക. ആദ്യം സുവിശേഷം അറിയിക്കുക, രണ്ടാമതായിട്ട് ശിഷ്യപ്പെടുത്തുക. അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി സഭയ്ക്കുണ്ട്, ശിഷ്യപ്പെടുത്തുക. അപ്പൊ ഇവിടെ പറയുകയാണ്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ. ജ്ഞാനസ്നാനം നൽകേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. അങ്ങനെ ജ്ഞാനസ്നാനം കൊടുത്തിട്ട്, നമ്മൾ സഭയിൽ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം കൊടുത്തിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുത്തതിന് ശേഷം അവർ വളർന്നു വരുമ്പോൾ ഈശോ പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിക്കുക. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. മത്തായി തുടങ്ങിയപ്പോൾ നമ്മൾ വായിച്ചിരുന്നു, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ആ എമ്മാനുവേൽ, ആ പ്രവചനം ഇവിടെയാണ് പൂർത്തിയാവുന്നത്. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ കൂടെയും അവൻ ഉണ്ട് എന്നുള്ളതാണ് എമ്മാനുവേൽ. എന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു വാഗ്ദാനം തന്നുകൊണ്ട് ഈശോയുടെ ഈ സുവിശേഷം മത്തായി പൂർത്തിയാക്കുകയാണ്. യുഗാന്തം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഇനി ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മത്തായി അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേത്, മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യം യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ചു, യേശുക്രിസ്തുവിലൂടെ ആരംഭിച്ചു. ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോകരാജ്യത്തിൽ നിന്ന് ജ്ഞാനസ്നാനം വഴി യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞതിലൂടെ നമ്മൾ ജ്ഞാനസ്നാനം വഴി ഈ ലോകരാജ്യത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ഞാൻ ഒരു കുഞ്ഞു വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവാണ്. നമുക്കത് ബോർഡിൽ ഞാൻ എഴുതി കാണിക്കാം. അത് പറയുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം നമുക്ക് മനസ്സിലാവും. അതായത്, യഹൂദന്മാര് സ്വർഗരാജ്യത്തെ മനസ്സിലാക്കിയതും ഈശോ അവതരിപ്പിച്ച സ്വർഗരാജ്യവും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞാൽ നമ്മളെ കൂടുതൽ ഈ മത്തായി മനസ്സിലാക്കാൻ സഹായിക്കും. അതെങ്ങനെയാണ്? യഹൂദന്മാര് മനസ്സിലാക്കിയിരുന്നത്, നമ്മളിപ്പോൾ ഒരു ഈ തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഈവിൾ ഏജ് ആണ്, തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിൽ. ഇപ്പോ യഹൂദന്മാരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ രാജ്യം, ഈ കാലം, അല്ലെ, ഈ ജീവിതം തിന്മ നിറഞ്ഞ ഒരു രാജ്യത്തിലെ ജീവിതം. ആരാണ് ഇതിന്റെ ഭരണാധികാരി? സാത്താൻ. ഓക്കെ, അപ്പൊ അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആര് വരും? മിശിഹ വരും. അങ്ങനെ മിശിഹ വന്ന് എന്ത് ചെയ്യും? നമ്മൾ പുതിയ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കും. അതിനെയാണ് അവർ എന്ത്? ദൈവരാജ്യം. ഓക്കെ, ദൈവരാജ്യം, പുതിയ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ അതോടുകൂടി ഈ രാജ്യം തീർന്നു. ഓക്കെ, മിശിഹ വരുന്നു, ഈ തിന്മ നിറഞ്ഞ ഈ രാജ്യത്തെ, ആ രാജ്യത്തിന്റെ അധികാരികളെ നശിപ്പിക്കുന്നു, മിശിഹായുടെ രാജ്യം ആരംഭിക്കുന്നു. പിന്നെ ഈ രാജ്യം ഇല്ല, അങ്ങോട്ടില്ല, തീർന്നു. അതായത് നമ്മളിപ്പോ യഹൂദന്മാരുടെ ധാരണയാണ് പറയുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്നത് തിന്മ നിറഞ്ഞ രാജ്യത്തിലാണ്, ആ രാജ്യത്തിൽ മിശിഹ വരുന്നു, ഈ തിന്മ നിറഞ്ഞ രാജ്യത്തിന് അവസാനം ഉണ്ടാവുന്നു, എന്നിട്ട് മിശിഹായുടെ രാജ്യം ആരംഭിക്കുന്നു. ഇതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, എന്നാൽ യേശു അവതരിപ്പിച്ച രാജ്യം ഇങ്ങനല്ല. അതെങ്ങനെയാണ്? അതായത് ഈ തിന്മ നിറഞ്ഞ രാജ്യം, ഓക്കെ, ഈ രാജ്യത്തിന്റെ അധികാരി ആരാണ്? ആരാണ്? സാത്താൻ. തിന്മ നിറഞ്ഞ ഈ രാജ്യം, ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആര് വന്നു? ഈശോ വന്നു. ഈശോ വന്നിട്ട് ഈശോയുടെ രാജ്യം, ഈ രാജ്യം ഇവിടെ അവസാനിച്ചിട്ടില്ല. സാത്താനെ ഈശോ പരാജയപ്പെടുത്തിയെങ്കിലും സാത്താൻ ഇല്ലാതായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സാത്താനെ പരാജയപ്പെടുത്തി, പക്ഷെ സാത്താൻ നശിച്ചിട്ടില്ല, സാത്താൻ ഇപ്പോഴും ഉണ്ട്. സാത്താന്റെ രാജ്യം ഇപ്പോഴും തുടരുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ യേശുവിന്റെ രാജ്യമാണിത്. ജീസസ്, യേശു വന്നു അല്ലേ? ഈശോ വന്നു, മിശിഹ വന്നു, മിശിഹ വന്ന് രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യവും സമാന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സാത്താന്റെ രാജ്യവും. ഈ തിന്മ നിറഞ്ഞ രാജ്യത്തിൽ നിന്ന് യേശു നമ്മെ രക്ഷിച്ച് ഈ രാജ്യത്തിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാം എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൽ വിശ്വാസം വഴി, ജ്ഞാനസ്നാനം വഴി നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ ഭാഗമായി. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് നമ്മുടെ അധ്വാനവും കർത്താവിന്റെ കൃപയനുസരിച്ച് ഇതിങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് വീണ്ടും വരും. അങ്ങനെ വീണ്ടും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ പൂർത്തീകരണവും ഈ രാജ്യം ഇല്ലാതാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മിശിഹ വന്നു കഴിയുമ്പോൾ സാത്താന്റെ രാജ്യം, ആദ്യത്തെ വരവ് യഹൂദന്മാരെന്താ വിചാരിച്ചിരുന്നത്, അതോടുകൂടി എല്ലാം തീർന്നു, പിന്നെ മിശിഹായുടെ രാജ്യം. അങ്ങനെയല്ല, മിശിഹായുടെ വരുമ്പോൾ ഇവിടെ സ്വർഗരാജ്യം ആരംഭിച്ചു, ആരംഭിച്ചു, പക്ഷേ പൂർത്തിയായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പൂർത്തിയായിട്ടില്ല. അത് മുന്നോട്ട് പോകും. നമ്മൾ ഈ രാജ്യത്തിലാണ്, ഇപ്പോ ഈ മേളത്തെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിലാണ്. ആ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. അത് എപ്പോഴാണ് പൂർത്തിയാവുന്നത്? യേശുവിന്റെ രണ്ടാം വരവിലാണ് പൂർത്തിയാവുന്നത്. യേശുവിന്റെ രണ്ടാം വരവിൽ അത് പൂർത്തിയാവും. അന്ന് ഈ രാജ്യം ഇല്ലാതാവും. സാത്താനും അവന്റെ സേവകരും അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പിടികിട്ടുന്നുണ്ടോ? അപ്പോ പാരലായിട്ട് രണ്ട് രാജ്യം ഉണ്ട് ഇപ്പോഴും. ഇതിലേത് രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മത്തായി നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ സ്വർഗരാജ്യത്തിൽ ജീവിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. വ്യക്തമായോ? സ്വർഗരാജ്യത്തിൽ എങ്ങനെ ജീവിക്കാം? അപ്പൊ അതുകൊണ്ട് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഈ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, സ്വർഗരാജ്യത്തുള്ളവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതാണ് മത്തായി 5, 6, 7 മത്തായി നമുക്ക് പറഞ്ഞു തന്നു. ഈ സ്വർഗരാജ്യ ജീവിതത്തിലെ ജീവിതക്രമം, ആ സ്വർഗരാജ്യത്തിലുള്ളവരുടെ പെരുമാറ്റച്ചട്ടം, മത്തായി 5, 6, 7 പിടികിട്ടുന്നുണ്ടോ? മത്തായി 8, 9, 10 സ്വർഗരാജ്യത്തിന്റെ ശക്തി, ആ രാജ്യത്തിന്റെ പവർ എന്താണ്, അതാണ് മത്തായി 8, 9, 10 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തും, പിശാചബാധനെ സുഖപ്പെടുത്തുന്നു, പത്രോസിന്റെ അമ്മായി എഴുന്നേപ്പിക്കുന്നു, അന്ധരെ സുഖപ്പെടുത്തുന്നു. സ്വർഗരാജ്യത്തിന്റെ പവർ, ഇതൊരു ഒരു ശക്തിയില്ലാത്ത രാജ്യമല്ല, ഇതൊരു ശക്തിയുള്ള രാജ്യമാണ്, അതാണ് മത്തായി 8, 9, 10. സ്വർഗരാജ്യത്തിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതാണ് മത്തായി 5, 6, 7. സ്വർഗരാജ്യത്തിന്റെ പവർ എന്താണ്, അതാണ് മത്തായി 8, 9, 10. ഇനി സ്വർഗരാജ്യത്തിന്റെ ദൗത്യം എന്താണ്, അത് മത്തായി 9:35-45 വരെ. സ്വർഗരാജ്യത്തിന്റെ ദൗത്യം എന്താണ്, അത് അപ്പോസ്തലന്മാരായിരിക്കും, നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുക, പിശാചികളെ ബഹിഷ്കരിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ആ കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം എങ്ങനെയാണ് വളരുന്നത്, അത് ഉപമകളിലൂടെ കർത്താവ് ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചാണ്. സ്വർഗരാജ്യം എങ്ങനെയാണ് വളരുന്നത് അത് മത്തായി 13-ൽ നമ്മൾ കാണുകയാണ്. ഇനി സ്വർഗരാജ്യ സമൂഹമായ സഭ, ആ സഭയെ കുറിച്ചാണ് 18-ാം അധ്യായം പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി ഓഫ് ദ കിങ്ഡം, അതാണ് സഭ. സ്വർഗരാജ്യ സമൂഹമാണ് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന സ്വർഗരാജ്യത്തിന്റെ അടയാളം ഏതാണ്? സഭയാണ്. ആ സഭയുടെ ജീവിതക്രമം അല്ലെങ്കിൽ ആ ആ സഭയെ കുറിച്ചുള്ള പ്രതിപാദനമാണ് 18-ാം അധ്യായം. ഇനി ഈ സ്വർഗരാജ്യത്തിന്റെ പരിസമാപ്തി, അതിന്റെ പൂർത്തീകരണം, അതാണ് 24-ഉം 25-ഉം അധ്യായങ്ങൾ. ആ സ്വർഗരാജ്യത്തിന്റെ പൂർത്തീകരണം, യുഗാന്ത്യത്തെ കുറിച്ചുള്ള പ്രബോധനം. അപ്പൊ സ്വർഗരാജ്യ ജീവിത ക്രമത്തെ കുറിച്ച് നമുക്ക് മത്തായി സുവിശേഷകൻ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിനും നിങ്ങൾ ഈ സുവിശേഷം പഠിക്കാൻ വലിയ താല്പര്യം കാണിച്ചതിനും നിങ്ങൾ ഈ വചനം പഠിക്കാൻ വലിയ ആഗ്രഹത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നതിനും എല്ലാം ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കുക, കൂടുതൽ പഠിക്കുക. ഞാനൊരു വളരെ പൊതുവായ ഒരു ആമുഖം മാത്രമാണ് എല്ലാ കാര്യത്തിനും പറഞ്ഞിട്ടുള്ളത്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇനി ഒരുപാട് നമ്മൾ പ്രവേശിക്കാനുണ്ട്. ഓരോ വാക്യത്തിനും ഒരാശയ പ്രപഞ്ചം നമുക്ക് മുമ്പിൽ തുറന്നു വെക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പഠനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.